ആത്മീയ ജീവിതത്തിൽ അടിസ്ഥാനപരമായി നാം ചിന്തിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് വാകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറഞ്ഞ് യേശു ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് ജീവിക്കുന്ന ഒരുപറ്റം ദൈവമക്കളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കൾ. അത് ഞാൻ 100% വിശ്വസിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെടുമ്പോൾ, രക്ഷിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ഇന്നലകളിലെ അനുഭവങ്ങളിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ഉണ്ടായ 3 നിലകൾ, ഇനിയും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഉണ്ടാകേണ്ട അനുഭവങ്ങളും ചേർത്ത് ചില കാര്യങ്ങൾ ഞാനിവിടെ ദൈവവചനത്തിൽ നിന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ കൂട്ടായ്മയിൽ വന്നു, അപ്പം നുറുക്കി, ആ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തു, അതുകൊണ്ട് ഇനിയും എനിക്കൊരു കുറവുമില്ല എന്ന് ചിന്തിച്ച് നാം ഒരിക്കലും ഈ യാത്ര മുമ്പോട്ട് കൊണ്ടുപോകരുത്. ഈ യാത്രയിൽ നാം അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ചില കാര്യങ്ങൾ ദൈവമക്കളുടെ ശ്രദ്ധയിൽ ഞാൻ ഈ രാവിലെ പെടുത്തുവാൻ എന്റെ ഹൃദയത്തോടെ ദൈവാത്മാ വിടപെട്ടു. ആ കാര്യം ഞാൻ ഓർപ്പിക്കുക. കർത്താവ് ബഹുമാന്യരായ പല ദൈവദാസന്മാര് നമ്മുടെ സഭയോടുള്ള ബന്ധത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പൊതുവായിട്ട് സഭയെ അറിയിക്കേണ്ട ചില കാര്യങ്ങൾ വചനത്തിൽ കൂടി അറിയിക്കേണ്ടത് സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ എന്റെ കടപ്പാടുകൂടായതിനാൽ ഞാൻ അക്കാര്യത്തിലേക്ക് അധികം ശ്രദ്ധയോടെ കടക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. കൊലോസ്യ ലേഖനം 2 അതിന്റെ 10 വേദവാക്യം ഇവിടെ വായിക്കാം. ഇവിടെ ക്രിസ്തുവിൽ നാം പൂർണരായിരിക്കുന്നു എന്ന ഒരു പദമാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള വിശ്വാസ സമൂഹത്തിന് എഴുതുന്നത്. അവിടെ 9 വാക്യം കൂടെ ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി നമ്മുടെ കർത്താവിൽ എന്ത് വസിക്കുന്നു അത് തന്റെ സഭയിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് പകൽ നാം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഈ ലോകത്തിലെ ജീവിതത്തിന്റെ അകത്ത് മനുഷ്യ ജീവിതത്തിൽ ഏത് മനുഷ്യനിലും ക്രൈസ്ത ലോഡ് ഒരു ശൂന്യത നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാ മനുഷ്യനിലും ഒരു ശൂന്യതയുണ്ട്. എന്തോ ഒരു ശൂന്യത എല്ലാ മനുഷ്യനിലും ഉണ്ട്. ഏത് പണ്ഡിതനായ മനുഷ്യനായാലും, ഏത് വലിയ മനുഷ്യനായാലും, ഏത് ഉന്നതനായ മനുഷ്യനായാലും അവരുടെ അകത്ത് ഒരു ശൂന്യതയുടെ അംശം നിലനിൽക്കുന്നുണ്ട്. അത് നികത്തുവാൻ ഇവിടുത്തെ ഒന്നിനും കഴിയുന്നില്ല. പക്ഷേ കഴിയുന്നതൊന്നുണ്ടെന്ന് ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവവേദനെ തിരിച്ചറിയാനായിട്ട് കഴിയുകയാ. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ വളരെ പഠിച്ചിട്ടുള്ള ഒരാളാണല്ലോ, മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. ആ മനുഷ്യന്റെ പുസ്തകത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, ഏതു മനുഷ്യന്റെ ഹൃദയത്തിലും ഒരു ശൂന്യതയുണ്ട്. അതിന് പരിഹാരം പണമല്ല. പണം കൊടുത്താൽ അത് ആ ശൂന്യത മാറത്തില്ല. ഇപ്പം ശൂന്യത മാറ്റാൻ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ ഒരു ഭാഗം എഴുതി കൊടുത്താൽ ആ ശൂന്യത മാറത്തില്ല. ലോകത്തിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ആ ശൂന്യത മാറുമെങ്കിൽ, മാറ്റാമായിരുന്നെങ്കിൽ ദൈവപുത്രനായ ക്രിസ്തു ഈ താണ ലോകത്തിൽ ഇറങ്ങി വരേണ്ടി വരികയില്ലായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഒന്നുകൂടെ ഞാൻ പറയാം, ശൂന്യത മാറാൻ ക്രൈസ്തൽ നികത്താൻ ഒരു മാർഗമുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണന് മനസ്സിലായി ശൂന്യതയുണ്ട്, പക്ഷേ നികത്താൻ ഒരു മാർഗം ഇന്ന് പകൽ പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അത് കർത്താവിന്റെ സന്നിധിയിൽ മാത്രമാണ്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ, തികവുള്ളവനാക്കുവാൻ പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ പദവികളിൽ ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നീതീകരണമാണ്. ജസ്റ്റിഫിക്കേഷൻ. എന്നെയും നിങ്ങളെയും ദൈവത്തോടടുപ്പിക്കുവാൻ പ്രൈസ് ദ ലോർഡ്. ഞാനും നിങ്ങളുമായിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവകൃപയോടെ നമ്മളെ അടുപ്പിക്കുവാൻ, പാപത്തിലും ശാപത്തിലും ഈ ലോകത്തിന്റെ മോഹത്തിലും ഇവിടുത്തെ അകൃത്യങ്ങളിലും ക്രൈസ്തവ മുഴുകിക്കിടന്ന നമ്മെ ക്രൈസ്തലോട് ദൈവത്തോടടുപ്പിക്കുവാൻ. സ്വർഗം കാണിച്ച സ്നേഹം ഇന്ന് പകലും ഓർത്തേ. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങൾ പാപികളായി ദൈവത്തോട് എടുക്കാൻ പറ്റത്തില്ല. പാപം ഏറ്റു പറയണം. തന്റെ തെറ്റുകളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുകയാ. ഇന്ന് രാവിലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏറ്റവും പരിചയമുള്ള ഭാഗമാണ് റോമാലേഖനം. റോമാലേഖനത്തിലേക്ക് ഒരു മിനിറ്റ് ഒന്ന് വന്നേ. അഞ്ചാമത്തെ അധ്യായം. കുഞ്ഞുങ്ങൾ കൂടി പ്ലീസ്, കുഞ്ഞുങ്ങളൊന്ന് യൂത്തെല്ലാം കുഞ്ഞുങ്ങളെല്ലാം ബൈബിൾ ഒന്ന് ഓപ്പൺ ചെയ്താണ് പ്ലീസ്. അഞ്ചാം അധ്യായം, വളരെ പെട്ടെന്ന് നമ്മുടെ സമയം തീർന്നു കഴിയുക. അഞ്ചാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിച്ചാണ്. ക്രിസ്തുവോ നീതീകരണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഈ പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവവചനത്തിൽ നമുക്കുള്ള നീതി ക്രൈസ്തല മാനുഷികമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ്. ഒന്നുകൂടെ വായിക്കാം പ്ലീസ്. ക്രിസ്തുവോ പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു, പ്രദർശിപ്പിക്കുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് എന്നോടുള്ള സ്നേഹമാണ് എന്നെ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ച് നീതിയിലേക്ക് എന്നെ കൊണ്ടുവരിക എന്നുള്ളത്. ദൈവകൃപയിലേക്ക് എന്നെ ഇന്ന് രാവിലെ കൊണ്ടുവന്ന ഈ ജസ്റ്റിഫിക്കേഷൻ, ഈ നീതീകരണത്തിൽ എന്നെ ആക്കി നിർത്തിയിരിക്കുന്ന എന്റെ ദൈവത്തെ ഞാൻ ആത്മാവിൽ സ്തുതിക്കുകയാ. കാരണം എന്റെ അകത്ത് നഷ്ടപ്പെട്ടതിന് എന്റെ ദൈവം എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പൂർണ്ണനാണെന്ന് ഇപ്പോഴും പറയാൻ എനിക്ക് അർഹതയില്ല. പൗലോസ് പറഞ്ഞ വാക്കുകൾ ഞാൻ പറയാം. ക്രൈസ്തല തികഞ്ഞവനായി എന്നോ ക്രൈസ്തല നേടിയെന്നോ എനിക്ക് പറയാനില്ല എന്ന് പൗലോസ് പറയുക. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ ക്രൈസ്തലോട് ദൈവവചനത്തിൽ ഏറ്റവും പ്രാധാന്യമായി പഠിപ്പിക്കാൻ കഴിവുള്ളവൻ ക്രൈസ്തലോട് പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പറയുക, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾ കേൾപ്പിച്ചു എന്ന് ധൈര്യപൂർവ്വം പറയുന്ന മനുഷ്യൻ ആത്മാവ് ഇങ്ങനെ പറയുക, ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ചോടുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നീതീകരണത്തിലേക്ക് വന്നു എന്ന് ഞാൻ നിങ്ങളും അഭിമാനിക്കുമ്പോ തന്നെ രക്ഷയുടെ പൂർത്തീകരണം ഇതുവരെ സംഭവിക്കാത്തത് കൊണ്ട് ഇന്ന് രാവിലെ ദൈവകൃപ പ്രാപിച്ച ദൈവമേ, ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, എന്റെയും നിങ്ങളുടെയും ക്രൈസ്തലോട് അതിന്റെ അന്തിമ വിരീടിലേക്ക് വിശ്വാസത്തിന്റെ ജൈത്രയാത്രയിൽ കാലുകൾ ഇടരാതെ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാ. ലോകത്തിലെ ഏതൊരു മനുഷ്യൻ നമ്മെ നീതീകരിച്ചാലും ഒരുപക്ഷെ മുഖം നോക്കി നീതീകരിക്കാം, പണം കൊടുത്ത് നീതീകരിക്കാം. മനുഷ്യൻ നീതീകരിക്കുന്നത് മനുഷ്യന്റെ സ്വാധീനം കൊണ്ട് ഒരുപക്ഷെ നീതീകരിച്ചത് വരാം. ദൈവം ചെയ്യുന്നത് അങ്ങനെ ഒരു നീതീകരണമല്ല. പ്രൈസ് ദി ലോർഡ്. അവന് വലിപ്പ ചെറുപ്പമില്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല. ഇന്ന് രാവിലെ ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവമായതൽ ആത്മാവിൽ പറയുക, എന്നെ എന്റെ അകർത്യത്തിൽ നിന്ന് വിടുവിക്കുവാൻ, എന്നെ എന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, എന്റെ ശാപം മാറ്റി എന്നെ നീതിയിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവം കാണിച്ച സ്നേഹം അതോർത്താ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ അവിടെ ഇങ്ങനെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് ഒരു കുറ്റമറ്റ മനസാക്ഷിയുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നീതീകരണത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നെങ്കിൽ ആ ദൈവകൃപ പ്രാപിച്ച ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു കുറ്റമറ്റ മനസാക്ഷിയുടെ ഉടമയായിരുന്ന ദൈവത്തെ ആരാധിക്കണം. ആ അനുഭവം കിട്ടിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വന്നും ആരാധന ഹാളിൽ ഇരിക്കുമ്പോഴും മനസ്സിന്റെ അകത്ത് സ്വസ്ഥതയില്ലാതെ ഏതോ ഒരു ചിന്ത നിന്നെ അലട്ടിക്കൊണ്ട് ആരാധനയ്ക്ക് ക്രൈസ്തവ പ്രാധാന്യം ഇല്ലാതാക്കി ദൈവകൃപയിൽ നിന്ന് ഏതോ ഒരു ശക്തി നിന്നെ അടിച്ചു മാറ്റുന്നത് പോലെ ക്രൈസ്തവ മാറ്റിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഈ രാവിലെ ആത്മാവെ പറയണം, എന്റെ ദൈവത്താൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ തകർത്തു കളയുവാൻ, ദൈവമിനെ നീതീകരിച്ചതിനെ ഇല്ലായ്മ ചെയ്തു കളയുവാൻ തന്ത്രപരമായി നിനക്കെതിരെ വല്ല വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ നീതീകരിക്കപ്പെട്ടില്ല, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നിന്റെ പാപം മറഞ്ഞിട്ടില്ല, നീ കുറ്റക്കാരനാണ്, നീ ഇപ്പോഴും ശിക്ഷാവിധിക്ക് യോഗ്യനാണ്, നീ ഇപ്പോഴും മരണഭീതിയിലാ കിടക്കുന്നത്, നാളെ നീ മരിച്ചു പോകും, മരിച്ചാൽ നിന്റെ നിത്യത നിത്യനാശമാണ് എന്ന് പറഞ്ഞ് ഹൃദയത്തിന്റെ അകത്ത് സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുന്ന സാധാന്യ വ്യാപാരങ്ങളെ ഇന്ന് രാവിലെ ആത്മാവിൽ ഇതിന്റെ നടുവിൽ ദൈവസഭയോട് ചേർന്ന് അതിന്റെ മേൽ ജയമെടുക്കുകയാശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു ദൈവമായതിനെ ശത്രുവിന് തകർക്കാൻ അവകാശമില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ ഓർക്കണം, എന്റെ കുടുംബത്തിൽ കൃപയിലേക്ക് വന്ന ഒരു കുഞ്ഞിനെ കൃപയിലല്ലെന്ന് ദുഷ്ട പിശാച് വാദിച്ച് മനസ്സിന്റെ സ്വസ്ഥത കളഞ്ഞ ആ കുഞ്ഞിനെ ദൈവസന്നിധി കൊണ്ടുവന്ന് സഹോദരനെയോ സഹോദരിയോ ദൈവസന്നിധി കൊണ്ടുവന്ന് പേഴ്സണലായിട്ട് കൗൺസിലിംഗ് കൊടുത്ത് ദൈവകൃപയിൽ ഉറപ്പിച്ചു നിർത്തണം. അത് ദൈവം ആഗ്രഹിക്കുകയാ. അവന്റെ അകത്ത് കയറിയിരിക്കുന്ന അന്യ ചിന്തകളെ ആത്മാവിൽ ഡിലീറ്റ് ചെയ്യുവാൻ കൃപ ലഭിച്ച ദൈവ പൈതലിന് കഴിയണം. അതത്ര പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു ചിന്ത മനസ്സിൽ കയറി അത് കൂട് വെച്ച് ആ കൂടിനകത്തിരിക്കാൻ അനുവദിച്ചു കൊടുക്കരുത്. ഇന്ന് പകൽ ഓടിച്ചുവിടേണ്ടതിനെ ഓടിച്ചുവിടാൻ ആത്മാവിന്റെ അധികാരം അകത്തും വ്യാപരിക്കരുത്. ഒന്ന് നീതീകരണമാണ്. രണ്ടാമത്തെ കാര്യം കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് എന്റെ സമയം തീർന്നുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്താം. 2 കൊരിന്ത്യർ 7:1 ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? കുഞ്ഞുങ്ങളെ, ഈ വാക്ചത്വങ്ങൾ നമുക്കുണ്ട്. ധാരാളം വാക്ചത്വങ്ങൾ ദൈവം ധാരാളം പ്രോമിസസ് ദൈവസഭയോട് ചെയ്യുക. നീതിയിലേക്ക് വന്നവരോട്, രക്ഷയിലേക്ക് വന്നവരോട്, കൃപയിലേക്ക് വന്നവരോട്, ദൈവമക്കളായവരോട് കർത്താവിന് അവരോട് ആ സഭയോട് കൂടെ കൂടെ സംസാരിക്കാനുണ്ട്. ചില വാക്ചത്വങ്ങൾ അവർക്ക് കൊടുക്കാനുണ്ട്. വാക്ചത്വങ്ങൾ അവർ പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. എഴുപത് അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്. അനുബന്ധ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം. ക്രൈസ്തവരോട് ഒരു രണ്ട് ഡിവിഷനായിട്ട് അവിടെ കാണിക്കുകയാണ്. ആ ഭാഗമൊന്നും ഞാൻ എടുക്കുന്നില്ല. അധ്യായത്തിൽ 1 വാക്യത്തിൽ കുഞ്ഞുങ്ങളെ, ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ചടത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കണം. ആരാ നീക്കണ്ടെന്ന് ഞാൻ പറയാം. നീതീകരിക്കപ്പെട്ട നീ, ദൈവകൃപയിലേക്ക് വന്ന നീ, ആരാധിക്കുന്ന നീ, അഭിഷേകം പ്രാപിച്ച നീ, ജഡത്തിൽ പൊങ്ങി വരുന്ന ഉയർച്ചകളെ പിടിച്ചു നിർത്തണം. ജഡത്തിന്റെ ചിന്തകളെ മരിപ്പിക്കണം. ജഡത്തിന്റെ രാഗമോഹങ്ങളെ ക്രൈസ്തവരോട് ക്രൂശിക്കണം. ഉയർന്നു വരുന്ന ചിലതിനെ പിടിച്ചു നിർത്താനുള്ള ആത്മാവിന്റെ കരുത്ത് ക്രൈസ്തവരോട് ഉയരത്തിൽ പ്രാപിക്കണം. വായിൽ വരുന്നെല്ലാം വിളിച്ചു പറയരുത്. വായി വരുന്നെല്ലാം വിളിച്ചു പറയരുത്. ദൈവകൃപയില്ലാത്ത വാക്ക് അതിന്റെ വായു വന്നാൽ ആ ശരീരത്തിന്റെ അകത്ത് മറ്റൊരു ശക്തി പ്രബലമാകും. വിശുദ്ധ ജീവിതത്തിന് നിരക്കാത്തതൊന്ന് നിന്റെ വായിൽ നിന്ന് വന്നാൽ ശത്രു നിന്നെ അവിടെ കൊണ്ട് പിടിക്കും. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെയും മാറ്റി വിശുദ്ധീർ തികഞ്ഞ ദൈവത്തെ ആരാധിക്കണം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? നമ്മൾ ആരാധിക്കുന്നെങ്കിലും അകത്ത് അശുദ്ധി വെച്ചോണ്ട് ആരാധിച്ചത് കൊണ്ട് ഒരു ഗുണവും ഇല്ല. വിശുദ്ധനായ ദൈവത്തിന് വിശുദ്ധിയോടുള്ള ആരാധന വേണം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? കൈയടിച്ച് ആരാധിക്കുന്ന ഞാനും നിങ്ങളും, പ്രസംഗിക്കുന്ന ഞാന്, കേൾക്കുന്ന നിങ്ങൾ, പ്രൈസ് വിശുദ്ധിയോട് ഇത് ചെയ്താൽ ഇതിന്റെ അകത്തൊരു ദൈവകുറവ് വ്യാപരിച്ചോണ്ടിരിക്കും. ശരീരത്തിൽ അത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര ബലഹീനമായ ശരീരമാണെങ്കിലും ഞാൻ ഇന്ന് രാവിലെ പറയാ, വിശുദ്ധിയിൽ തികഞ്ഞ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാധനയുടെ നടുവിൽ രോഗശാന്തിയും വിടുതലുകളും അനുഭവിച്ചവർ ഇതിന്റെ തിരപ്പുണ്ട്, ഇതിന്റെ അകത്ത് സൗഖ്യം സംഭവിച്ചിട്ടുണ്ട്. കൃപാവരങ്ങൾ ഇന്ന് രാവിലെയും നിന്നുപോയിട്ടില്ല. ഈ രാവിലെയും ആ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ദൈവം വിടുന്നത്, ദൈവം തരുന്നത് അനുഭവിച്ചവരായി ഇവിടെ ഇരിക്കുന്നത്. ആകയാൽ ദൈവത്തോട് സ്തോത്രം ചെയ്ത ദൈവത്തെ ആരാധിക്കണം. എന്നോട് ഞാൻ പറയാം, വിശുദ്ധനായ ദൈവത്തിന് അശുദ്ധന്റെ ആരാധന വേണ്ട. എന്റെ നാവ് ശുദ്ധമല്ലെങ്കിൽ എന്റെ നാവിനെ ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് പറയാം. കൈകൾ ശുദ്ധമല്ലെങ്കിൽ ദൈവസ്ഥതിന് ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു വിശുദ്ധ ജീവിതം നയിച്ചെങ്കിലേ ക്രൈസ്തവ രക്ഷയുടെ രണ്ടാമത്തെ നില അതതിന്റെ പെർഫെക്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം ഒന്ന് ഓടിച്ചു പറഞ്ഞ വാക്കുകൾ നിറയെ സമയം തീർന്നു കഴിയുക. യോഹന്നാന്റെ ഒന്നാം ലേഖനം മൂന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ വാക്യം, ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ദൈവം തന്ന സ്നേഹത്തിലെ ഏറ്റവും വലിയ സ്നേഹമാണ് പുത്രനെ തന്ന് സ്നേഹിച്ചത്. ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? തേജസ്സിലേക്ക് നമ്മളെ നയിക്കുന്നതാ. ഞാൻ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ഓർപ്പിക്കാം. ഒന്നാമത് ജസ്റ്റിഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ സ്ഥാനമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഒരു വിശുദ്ധ ജീവിതമാണ്, ഡെയിലി ഗ്രോ അപ്പ് ചെയ്യേണ്ടതാ, ഡെയിലി വളരേണ്ടതാ, ബിൽഡപ്പ് ചെയ്യേണ്ടതാ, നാം പണിതെടുക്കേണ്ടതാ, നമ്മിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. മൂന്നാമത്തെ കാര്യം, ക്രൈസ്തു തേജസ്കരണമാ, അതെപ്പോൾ സംഭവിക്കുന്നു ഞാൻ പറയാം, കർത്താവിന്റെ വരവില. പ്രൈസലോ ആ വരവിൽ ഞാനും നിങ്ങളെ കാണണമെങ്കിൽ ഡെയിലി നമ്മളെ തന്നെ എന്ത് ചെയ്യണം? വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. ഇന്ന് ഇവിടെ സഭായത്തിന് വന്ന എന്തിനാ? നാം എന്തിനാ ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നേ? പ്രൈസ് തലോ ചിലർ പറയാറുണ്ട്, വീട്ടിലിരുന്നാലും ആരാധിക്കാൻ പറ്റത്തില്ലേ? ഒരുപക്ഷെ പറ്റുമായിരിക്കാം, പക്ഷേ വിശുദ്ധന്മാർ തമ്മിലുള്ള കൂട്ടായ്മയും സംസർഗവും അതൊരു ആത്മീയ ജീവിതത്തിന്റെ ബലമാണ്. ആരാധന ഉപേക്ഷ വിചാരിച്ച് ഭവനങ്ങളിൽ വിശ്രമിക്കുന്നവരുണ്ട്, ആരാധന ചെറുതായി കാണുന്നവരുണ്ട്, ആരാധനയ്ക്ക് വില കൊടുക്കാത്തവരുണ്ട്. ഇതൊക്കെ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണും. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാ, ഏറ്റവും വലുതായി എന്റെ ആത്മീയ ജീവിതം, ഒരു വിശുദ്ധ ജീവിതം നന്നാക്കാൻ എന്തെല്ലാം വേണമോ, അതിന് പത്യോപദേശം വേണമെങ്കിൽ പത്യോപദേശം, അതിന് ദൈവവചനം വേണമെങ്കിൽ ദൈവവചനം, അതിന് ശിക്ഷ വേണമെങ്കിൽ ശിക്ഷ, എന്തായാലും എന്റെ കർത്താവിന്റെ വരവിൽ എനിക്ക് കാണണമെന്ന് അകത്ത് ബോധ്യമുള്ള ഒരു ദൈവ വൈതലിലെ തൊടാൻ കഴിയത്തില്ല. ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ പറയാ, കൈവിടപ്പെട്ടു പോകും കഥാനുദാശ പ്രിയ, ഹല്ലേലൂയാ പ്രിയ വിൽസജായൻ ഒരു ദിവസം ദൈവത്തിന് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ ഭയപ്പെടുന്നു അവന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ചു, കർത്താവേ ഓടിയത് വെറുതെയാകുമോ? ക്രൈസ് തലോട് അധ്വാനിച്ചത് വെറുതെയാകുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയോടെ നിൽക്കാൻ കഴിയുമെങ്കിൽ ആ വരവി നമുക്ക് കാണാനായിട്ട് കഴിയുക. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരൂ. ക്രിസ്തുവിൽ മരിച്ച മുമ്പേ ഉയർത്തെഴുന്നേൽക്കൂ, പിന്നെ ജീവനോട് ശേഷിച്ച ഞാനും നിങ്ങൾ രൂപാന്തരപ്പെടും. അക്രമലപിച്ച ദൈവമക്കൾ അക്കരം ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ നമ്മുടെ കഷ്ടത തീരാറായി, നമ്മുടെ വേദന തീരാറായി, യേശു മടങ്ങി വരാറായി, എന്റെ ആത്മമണവാളൻ മടങ്ങി വരാറായി. ഇവിടെ ഓരോ ദിവസം വിശുദ്ധിയിൽ നിൽക്കാൻ കാരണം, ഇവിടെ ദൈവകൃപയിൽ നിൽക്കാൻ കാരണം, ലോകത്തോട് ഇടപഴകാതെ ദൈവകൃപയിൽ നിൽക്കാൻ കാരണം, ലോകമയത്വത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കാൻ കാരണം, എന്റെ കർത്താവും മടങ്ങി വരൂ. ആ വരവിനായി ഒരുങ്ങുന്ന ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുടങ്ങട്ടെ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് പോകുക. നമ്മുടെ പ്രിയപ്പെട്ടവരെ ക്ഷീണിതരായവേ ഇന്ന് രാവിലെ ദൈവം ബലപ്പെടുത്തട്ടെ, ബലഹീനരായവേ ദൈവം ഇന്ന് രാവിലെ ശക്തി നീതീകരിക്കട്ടെ. നിന്റെ സ്ഥാനം നീ മറന്നു പോകരുത്. ദൈവം നിന്നെ നീതീകരിച്ചതാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു വിശുദ്ധ ജീവിതം കൊണ്ട് അനുദിനം നീ വളർന്നു വരേണ്ടതാ. അനുദിനം വളർന്നു വരുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുക. ആത്മീയ ജീവിതത്തെ തളർത്തി കളയുന്ന ഏതെങ്കിലും ഒരു വിഷയം ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ അതിനെ വിജയമെടുക്കാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചാൽ. എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിച്ചേ, എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിച്ചേ. ഇന്ന് രാവിലെ നിന്നെ പണിയുവാൻ നിന്റെ ദൈവം ശക്തനാ. നിന്റെ കേടുകൾ പോക്കുവാൻ നിന്റെ ദൈവം ശക്തനാ. നിന്റെ ബലഹീനതകളെ മാറ്റുവാൻ നിന്റെ ദൈവം ശക്തനാ. നിന്റെ നിത്യതയോട് അടുപ്പിക്കാൻ എന്റെ ദൈവം ശക്തനാ. യേശു മടങ്ങി വരുമ്പോൾ അവനോട് ഒരുമിച്ച് കാമ്പയെ കാണുമ്പോൾ ഞാനും അവിടെ ഉണ്ടാകുമെന്ന ബോധ്യമുള്ള ദൈവമക്കാൻ ഞാൻ ദൈവത്തിന് സ്വാഗതം ചെയ്യുകയോ. നമ്മുടെ കർത്താവും മടങ്ങി വരാറായി, നമ്മുടെ കർത്താവും മടങ്ങി വരാറായി. ക്ഷീണമെല്ലാം മാറി ന പറന്നു പോകാറായി. ഓ ഹല്ലേലൂയ, കൈകളൊന്ന് ഉയർത്തി പിടിച്ചാട്ട്. എന്റെ കർത്താവിന്റെ വരവ് ഞാൻ കാണും. പ്രത്യാശയോടെ പറഞ്ഞാട്ട്, പ്രത്യാശയോടെ പറഞ്ഞാട്ട്. യേശു മടങ്ങി വരുമ്പോൾ ആ വരവ് ഞാൻ കാണുമെന്ന് പ്രത്യാശയോടെ നമുക്ക് പറയാം. നമ്മുടെ കർത്താവും മടങ്ങി വരാറായി.